ഓം ശാന്തി. 12/3/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, പൂർണ്ണ നിശബ്ദതയിലേക്ക് പോകുന്നതിനുള്ള അഭ്യാസം ചെയ്യൂ. ബുദ്ധി ബാബയുടെ നേർക്കാണെങ്കിൽ ബാബയും നിങ്ങൾക്ക് അശരീരിയായി മാറുന്നതിനുള്ള ശക്തി നൽകും. ചോദ്യം: നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സാക്ഷാത്കാരം എന്താണ്? ഉത്തരം: സത്യയുഗത്തിന്റെ ആരംഭം മുതൽ കലിയുഗത്തിന്റെ അന്ത്യം വരെ നമ്മൾ എങ്ങനെയെല്ലാം പാർട്ട് അഭിനയിച്ചു, ഇതിന്റെ മുഴുവൻ സാക്ഷാത്കാരവും ഉണ്ടാകുന്നു. നിങ്ങൾ മുഴുവൻ വിശ്വത്തിന്റെയും ആദ്യം മുതൽ അന്ത്യം വരെയുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നു. അറിയുന്നതിനെ തന്നെയാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ദേവീ ഗുണങ്ങളുള്ള ദേവതകളായിരുന്നു, ആസുരീയ ഗുണങ്ങളുള്ളവരായി മാറിയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ദൈവിക ഗുണങ്ങളുള്ള ദേവതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പുതിയ ലോകം, പുതിയ വീട്ടിലേക്ക് പോകും. ഓം ശാന്തി. കുട്ടികൾ ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുകയാണ്. പരിധിയില്ലാത്ത അച്ഛൻ യാത്രയിൽ ഇരിക്കുന്നില്ല. ബാബ കുട്ടികൾക്ക് സകാശ്, അതായത് ശക്തി നൽകി സഹായിക്കുകയാണ്. അർത്ഥം: ഈ ശരീരത്തെ മറവിപ്പിക്കുകയാണ്. കുട്ടികൾ ശരീരത്തെ മറക്കട്ടെ എന്ന് കരുതി അച്ഛൻ സഹായിക്കുന്നു. സകാശ് നൽകുന്നത് ആത്മാവിനാണ്. കാരണം ബാബ നോക്കുന്നത് തന്നെ ആത്മാക്കളെയാണ്. നിങ്ങൾ എല്ലാവരുടെയും ബുദ്ധി അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു. അച്ഛന്റെ ബുദ്ധി അല്ലെങ്കിൽ ദൃഷ്ടി കുട്ടികളുടെ നേരെയും പോകുന്നു. വ്യത്യാസമില്ലേ? ഡെഡ് സൈലൻസിന്റെ അഭ്യാസം ചെയ്യുന്നു. ശരീരത്തെ ഉപേക്ഷിച്ച് അതിൽ നിന്ന് വേർപെടാൻ ആഗ്രഹിക്കുന്നു. ആത്മാവ് മനസ്സിലാക്കുന്നു, എത്രത്തോളം ഓർമ്മിക്കുന്നുവോ അത്രത്തോളം ഈ ശരീരത്തിൽ നിന്ന് വേർപെടും. എങ്ങനെയാണോ സർപ്പത്തിന്റെ ഉദാഹരണം കാണിക്കുന്നത്, എന്തിനെയാണോ ഉദാഹരണമായി കാണിക്കുന്നത്, അതിന് തീർച്ചയായും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകും. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് തിരിച്ചുപോകും, പിന്നീട് വീണ്ടും വരും. ഈ കാര്യങ്ങൾ മറ്റാർക്കും അറിയില്ല. ഈ ഡ്രാമയെ ആരും അറിയുന്നില്ല. ഇന്നത് ഓർമ്മിച്ചാൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും എന്ന് ആരും ഉറപ്പ് നൽകുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും കേൾപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഇത് നമ്മളുടെ തിരിച്ചുപോക്കാണ്. ആത്മാവിന്റെ ബുദ്ധിയോഗം ആ ഭാഗത്തേക്കാണ്. ഇപ്പോൾ നാടകം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ തിരിച്ചു പോകണം. അച്ഛനെ തന്നെ ഓർമ്മിക്കണം. ബാബയാണ് പതീത പാവനൻ. ഗംഗാജലത്തിന് മുക്തിദായകനോ വഴികാട്ടിയോ ആകാൻ സാധിക്കില്ല. ഇത് വളരെ നന്നായി മനസ്സിലാക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഭക്തിയാണ്. അതിലൂടെ മംഗളം ഉണ്ടാകില്ല. കുട്ടികൾക്കറിയാം, ജലം സ്നാനം ചെയ്യാനുള്ളതാണ്. ജലത്തിന് പാവനമാക്കാൻ ഒരിക്കലും കഴിയില്ല. ഭാവനയുണ്ടെങ്കിൽ അതിന് ഫലം ലഭിക്കും എന്നതും ശരിയല്ല. ഭക്തി മാർഗത്തിൽ അതിന് മഹത്വം നൽകിയിട്ടുണ്ട്. ഈ മുഴുവൻ കാര്യങ്ങളെയും അന്ധവിശ്വാസം എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള അന്ധവിശ്വാസം വെച്ച് മനുഷ്യന് ടൈറ്റിൽ ലഭിച്ചു, അന്ധന്മാരുടെ മക്കൾ അന്ധന്മാർ. ഭഗവാന്റെ വാക്കുകളല്ലേ. അന്ധന്മാർ ആരാണ്, അലങ്കരിതർ ആരാണ്, ഇതും നിങ്ങൾക്കറിയാം. ഇപ്പോൾ മുഴുവൻ സൃഷ്ടിയുടെയും ആദി മധ്യ അന്ത്യത്തെ അച്ഛനിലൂടെ അറിഞ്ഞു. നിങ്ങൾ അച്ഛനെ തിരിച്ചറിഞ്ഞു. അതിനാൽ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെയും അതിന്റെ കാലാവധിയെയും മനസ്സിലാക്കി. ഓരോ കാര്യത്തിലും വിചാരസാഗര മന്ഥനം ചെയ്ത് സ്വയം തന്നെ തീരുമാനം എടുക്കണം. ഭക്തിയും ജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ജ്ഞാനം വളരെ വേറിട്ട വസ്തുവാണ്. ഈ ജ്ഞാനം വളരെ പ്രശസ്തമാണ്. രാജയോഗത്തിന്റെ പഠിപ്പല്ലേ? കുട്ടികൾക്കിതും മനസ്സിലായി. ദേവതകൾ സമ്പൂർണ്ണ നിർവികാരിയായിരുന്നു. രചയിതാവായ അച്ഛനിരുന്ന് തന്റെ പരിചയവും നൽകുന്നു. ബാബ പരമാത്മാവാണ്. പരമമായ ആത്മാവിനെയാണ് പരമാത്മാവ് എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ സുപ്രീം സോൾ എന്ന് വിളിക്കുന്നു. സോൾ അർത്ഥം ആത്മാവ്. അച്ഛന്റെ ആത്മാവ് രൂപത്തിൽ വലുതൊന്നുമല്ല. നിങ്ങൾ കുട്ടികളുടെ ആത്മാവ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അച്ഛന്റെ ആത്മാവും. കുട്ടികൾ ചെറുത്, അച്ഛൻ വലുത്, അങ്ങനെയൊന്നുമില്ല. പരമമായ നോളജ് ഫുൾ അച്ഛൻ വളരെ സ്നേഹത്തോടെ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. പാട്ടഭിനയിക്കുന്നത് ആത്മാവാണ്. തീർച്ചയായും ശരീരം ധാരണ ചെയ്താണ് പാട്ടഭിനയിക്കുന്നത്. ആത്മാവിന്റെ വാസസ്ഥാനം പരംധാമമാണ്. കുട്ടികൾക്കറിയാം, ആത്മാവ് ബ്രഹ്മമഹത്തത്വത്തിലാണ് വസിക്കുന്നത്. എങ്ങനെയാണോ ഹിന്ദുസ്ഥാനിൽ വസിക്കുന്നവർ ഹിന്ദുക്കളാണ് എന്ന് പറയുന്നത്, അതുപോലെ ബ്രഹ്മാണ്ടത്തിൽ വസിക്കുന്നവർ പിന്നീട് ബ്രഹ്മത്തെ ഈശ്വരൻ എന്ന് കരുതി. ഡ്രാമയിൽ അധപ്പതിക്കുന്നതിനുള്ള ഉപായവും അടങ്ങിയിട്ടുള്ളതാണ്. ആര് എത്ര തന്നെ പരിശ്രമിച്ചാലും ശരി, തിരിച്ചു പോകാൻ സാധിക്കില്ല. നാടകം പൂർത്തിയാകുമ്പോൾ എല്ലാ അഭിനേതാക്കളും വന്ന് ഒരുമിച്ച് കൂടും. നിർമ്മാതാവും മുഖ്യ അഭിനേതാവും എല്ലാവരും വന്ന് നിൽക്കും. കുട്ടികൾക്കറിയാം, ഇപ്പോൾ ഈ നാടകം പൂർത്തി ആവുകയാണ്. ഈ കാര്യം ഒരു സാധു സന്യാസിക്കും അറിയില്ല. ആത്മജ്ഞാനം ആരിലുമില്ല. പരമാത്മാവായ ബാബ ഇവിടേക്ക് ഒരേ ഒരു തവണയാണ് വരുന്നത്. ബാക്കി എല്ലാവർക്കും ഇവിടെ പാർട്ട് അഭിനയിക്കുക തന്നെ വേണം. വൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. ആത്മാക്കൾ എവിടെ നിന്നാണ് വരുന്നത്? അഥവാ ആരെങ്കിലും തിരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ അതൊരു ആചാരമാകുമായിരുന്നു. ഒന്നു വരും, അടുത്തത് പോകും. പിന്നെ അതിനെ പുനർജന്മം എന്ന് പറയാൻ സാധിക്കില്ല. പുനർജന്മം തുടക്കത്തിൽ തന്നെ ആരംഭിക്കുന്നു. ആദ്യ നമ്പറിലുള്ളത് ഈ ലക്ഷ്മി നാരായണന്മാരാണ്. അച്ഛൻ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, പുനർജന്മം എടുത്തെടുത്ത് അവസാനമാകുമ്പോൾ വീണ്ടും ആദ്യ നമ്പറിലേക്ക് വരേണ്ടി വരും. ഇതിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ആത്മാക്കൾക്ക് അച്ഛൻ സ്വയം വന്ന് മനസ്സിലാക്കി തരുന്നു. എന്താണ് മനസ്സിലാക്കി തരുന്നത്? തന്റെയും പരിചയം നൽകുന്നു. പരമാത്മാവ് ആരാണ് എന്നത് മുമ്പ് അറിയുമായിരുന്നോ? ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നുവെന്ന് മാത്രം. ഇവിടെയാണെങ്കിൽ അനേകം ക്ഷേത്രങ്ങളുണ്ട്. സത്യുഗത്തിൽ ക്ഷേത്രം, പൂജ ഇവയൊന്നും ഉണ്ടാകില്ല. അവിടെ നിങ്ങൾ പൂജ്യ ദേവീ ദേവതയായി മാറുന്നു. പിന്നീട് പഗതികൽപ്പത്തിന് ശേഷം പൂജാരിയായി മാറുമ്പോൾ അവരെ ദേവീ ദേവത എന്ന് വിളിക്കാൻ സാധിക്കില്ല. പിന്നീട് ബാബു വന്ന് പൂജ്യരാക്കി മാറ്റുന്നു. മറ്റൊരു ദേശത്തിലും ഈ മഹിമയില്ല. രാമരാജ്യം, രാവണരാജ്യം എല്ലാം നിങ്ങളിപ്പോൾ മനസ്സിലാക്കി. രാമരാജ്യത്തിന്റെ കാലാവധി എത്രയാണ്? ഇത് തെളിയിച്ചു കൊടുക്കണം. ഇത് നാടകമാണ്. ഇതിനെ മനസ്സിലാക്കണം. ഉയർന്നതിലും ഉയർന്നത് അച്ഛനാണ്. ബാബ ജ്ഞാനസാഗരനുമാണ്. നമ്മൾ അച്ഛനിലൂടെ ഉയർന്നതിലും ഉയർന്നതായി മാറുന്നു. ഉയർന്നതിലും ഉയർന്ന പദവി ലഭിക്കുന്നു. അച്ഛൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ദേവീ ഗുണവും ധാരണ ചെയ്യണം. കുട്ടികൾ വർണ്ണിക്കുന്നു, അങ്ങ് ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്. ഈ സമയം നിങ്ങൾക്കറിയാം, നമുക്കിവരെ പോലെ സമ്പൂർണ്ണ നിർവികാരിയായി മാറണം. ബാബയെ ഓർമ്മിക്കുന്നതല്ലാതെ മറ്റൊരു ഉപായവുമില്ല. അഥവാ ആർക്കെങ്കിലും അറിയുമായിരുന്നെങ്കിൽ പറഞ്ഞു തരുമായിരുന്നു. ബ്രഹ്മം അല്ലെങ്കിൽ തത്വം നിർവികാരിയാണ് എന്നാരെങ്കിലും പറയുമോ? ഇല്ല. ആത്മാവാണ് നിർവികാരിയായി മാറുന്നത്. ബ്രഹ്മം അഥവാ തത്വത്തെ നിർവികാരി എന്ന് പറയാൻ കഴിയില്ല. അത് വസിക്കുന്നതിനുള്ള സ്ഥാനമാണ്. കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, ആത്മാവിൽ തന്നെയാണ് ബുദ്ധി. ബുദ്ധി എപ്പോൾ തമോ പ്രധാനമായി മാറുന്നുവോ അപ്പോൾ വിവേകശൂന്യരായി തീരുന്നു. വിവേകശാലികളും വിവേകശൂന്യരും ഉണ്ടല്ലോ. നിങ്ങളുടെ ബുദ്ധി എത്ര ശുദ്ധമായി മാറുന്നു, പിന്നീട് എത്രത്തോളം അശുദ്ധമാകുന്നു. നിങ്ങൾക്ക് പവിത്രതയും അപവിത്രതയും തമ്മിലുള്ള വ്യത്യാസം അറിയാം. അപവിത്ര ആത്മാവിന് തിരിച്ചുപോകാൻ സാധിക്കില്ല. ഇപ്പോൾ അപവിത്രത്തിൽ നിന്ന് പവിത്രമായി എങ്ങനെ മാറും, ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ പരിശ്രമിക്കേണ്ടി വരുന്നു. ഇതും ഡ്രാമയിൽ അടങ്ങിയതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് സംഗമയുഗമാണ്. അച്ഛൻ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരേ ഒരു തവണയാണ് വരുന്നത്. എല്ലാവരും പുതിയ ലോകത്തിലേക്ക് പോകില്ല. ആർക്കാണോ പാർട്ട് ഇല്ലാത്തത്, അവർ ശാന്തിധാമത്തിൽ തന്നെയിരിക്കും. അതാണ് ചിത്രങ്ങളിലും കാണിച്ചിരിക്കുന്നത്. ബാക്കി ഏതെല്ലാം ചിത്രങ്ങളുണ്ടോ അതെല്ലാം ഭക്തി മാർഗത്തിലേതാണ്. ഇത് ജ്ഞാനമാർഗത്തിലേതാണ്. ഇതിലൂടെ മനസ്സിലാക്കി കൊടുക്കും സൃഷ്ടിയുടെ ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്, നമ്മൾ എങ്ങനെയാണ് താഴേക്ക് ഇറങ്ങുന്നത്. 14 കലയിൽ നിന്നും 12 കല ആകുന്നു. ഇപ്പോഴാണെങ്കിൽ ഒരു കലയും അവശേഷിക്കുന്നില്ല. നമ്പർ വൈസ് ആണല്ലോ, അഭിനേതാക്കളും നമ്പർ വൈസ് ആയിരിക്കും. ചിലരുടെ പ്രതിഫലം 1000, ചിലരുടേത് 1500, ചിലരുടേതാണെങ്കിൽ 100. എത്ര വ്യത്യാസമുണ്ട്! പഠിപ്പിലും രാപ്പകലിന്റെ വ്യത്യാസമുണ്ട്. ആ സ്കൂളിൽ ആരെങ്കിലും തോൽക്കുകയാണെങ്കിൽ വീണ്ടും പഠിക്കേണ്ടി വരുന്നു. ഇവിടെയാണെങ്കിൽ വീണ്ടും പഠിക്കുക എന്ന കാര്യമേ ഇല്ല. പദവി കുറഞ്ഞുപോകും. പിന്നീട് ഒരിക്കലും പഠിക്കാനേ പറ്റില്ല. ഒരു തവണ മാത്രമാണ് പഠിക്കുന്നത്. അച്ഛനും ഒരു തവണയാണ് വരുന്നത്. കുട്ടികൾക്കും അറിയാം, ആദ്യമാദ്യം ഒരു രാജധാനി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് നിങ്ങൾ ആർക്ക് മനസ്സിലാക്കി കൊടുത്താലും അവർ അംഗീകരിക്കും. ക്രിസ്ത്യൻസ് ശാസ്ത്രത്തിൽ വളരെ പുരോഗതിയിലാണ്. അവരെ നോക്കിയാണ് ബാക്കിയുള്ളവരെല്ലാം പഠിക്കുന്നത്. അവരുടെ ബുദ്ധി ഇത്രത്തോളം പവിഴവുമല്ല, അത്രത്തോളം കല്ലുമല്ല. ഈ സമയത്ത് അവരുടെ ബുദ്ധി അത്ഭുതം കാണിക്കുന്നു. ശാസ്ത്രത്തിന് ഇത്രയും പ്രചാരം നൽകിയത് അവർ തന്നെയാണ്. അതും സുഖത്തിനു വേണ്ടി തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഈ പഴയ ലോകത്തിന്റെ വിനാശം തീർച്ചയായും ഉണ്ടാവുക തന്നെ വേണം. പിന്നീട് നിങ്ങൾ ശാന്തിധാം സുഖധാമത്തിലേക്ക് പോകും. ഇല്ലെങ്കിൽ ഈ മുഴുവൻ മനുഷ്യാത്മാക്കളും എങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് പോകും? സയൻസിലൂടെ വിനാശമുണ്ടാകുന്നു. എല്ലാ ആത്മാക്കളും ശരീരം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകും. ഈ വിനാശത്തിനുള്ളിൽ മുക്തി ഒളിഞ്ഞുകിടപ്പുണ്ട്. പകുതി കൽപ്പമായി നിങ്ങൾ മുക്തിക്ക് വേണ്ടിയല്ലേ പരിശ്രമിച്ചു വന്നത്? അതിനാൽ സയൻസും പ്രകൃതിക്ഷോഭങ്ങളും, ഇതിനെ പ്രകൃതിയുടെ ആപത്തുകൾ എന്നാണ് പറയുന്നത്. ഇത് സംഭവിക്കണം. മനസ്സിലാക്കണം, ഈ യുദ്ധം മുക്തിധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് നിമിത്തമായി മാറുന്നു. എല്ലാവർക്കും മുക്തിധാമത്തിലേക്ക് പോകണം. നിങ്ങൾ എത്ര പരിശ്രമിച്ചു, ഗുരുവിൽ ശരണം തേടി, ഹഠയോഗങ്ങൾ അഭ്യസിച്ചു, ആർക്കും മുക്തിധാമത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. സയൻസിന്റെ എത്ര യന്ത്രങ്ങൾ തയ്യാറായിരിക്കുന്നു! മനസ്സിലാക്കണം, വിനാശം തീർച്ചയായും ഉണ്ടാകും. പുതിയ ലോകത്തിൽ എന്തായാലും കുറച്ചുപേരെ ഉണ്ടാകൂ. ബാക്കി എല്ലാവരും മുക്തിധാമത്തിലേക്ക് പോകും. ജീവൻ മുക്തിയിലേക്ക് വരുന്നത് പഠിപ്പിന്റെ ശക്തികൊണ്ടാണ്. നിങ്ങൾ അചഞ്ചലവും ദൃഢവും അഖണ്ഡവുമായ രാജ്യമാണ് ഭരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നോക്കൂ, ഓരോ ഖണ്ഡത്തെയും കഷ്ണങ്ങളാക്കിയിരിക്കുന്നു. ബാബ നിങ്ങളെ അചഞ്ചലവും അഖണ്ഡവുമായ മുഴുവൻ വിശ്വത്തിന്റെയും രാജധാനിയുടെ അധികാരി ആക്കുന്നു. പരിധിയില്ലാത്ത അച്ഛന്റെ സമ്പത്ത് പരിധിയില്ലാത്ത ചക്രവർത്തി പദവിയാണ്. ഈ സമ്പത്ത് ആര് എപ്പോൾ നൽകി? ഇത് ആരുടെയും ബുദ്ധിയിൽ വരുന്നില്ല, നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം ആത്മാവിന് ലഭിച്ചിരിക്കുന്നു. ആത്മാവ് ജ്ഞാനസ്വരൂപമായി മാറുന്നു. അതും ജ്ഞാനസാഗരനായ അച്ഛനിലൂടെ തന്നെ വേണം ആകാൻ. അച്ഛൻ തന്നെ വന്ന് രചയിതാവിന്റെയും രചനയുടെ ആദി മധ്യ അന്ത്യത്തിന്റെയും ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡിന്റെ കാര്യമാണ്. സെക്കൻഡിൽ ജീവൻ മുക്തി, ബാക്കി എല്ലാവർക്കും മുക്തി ലഭിക്കുന്നു. ഇതും ഡ്രാമയിൽ ഉള്ളതാണ്. രാവണന്റെ ബന്ധനത്തിൽ നിന്നും എല്ലാവരും മുക്തമാകുന്നു. ലോകർ വിശ്വത്തിൽ ശാന്തിയുണ്ടാക്കാൻ എന്തെല്ലാം പരിശ്രമങ്ങൾ ചെയ്യുന്നു, ഇതും നിങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. അതായത്, വിശ്വത്തിലും ബ്രഹ്മാണ്ടത്തിലും ശാന്തി എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്ന്. ബ്രഹ്മാണ്ടത്തിൽ ശാന്തി എന്ന് പറയും, പിന്നീട് വിശ്വത്തിൽ ശാന്തി സുഖം രണ്ടുമുണ്ടാകും. വിശ്വം വേറെയാണ്, ബ്രഹ്മാണ്ടം വേറെയാണ്. സൂര്യചന്ദ്രന്മാർക്കും ഉപരിയാണ് ബ്രഹ്മാണ്ടം. അവിടെ ഇതൊന്നും ഉണ്ടാകില്ല. അതിനെ സൈലൻസിന്റെ ലോകം എന്നാണ് പറയുന്നത്. ശരീരം ഉപേക്ഷിച്ച് സൈലൻസിലേക്ക് പോകും. നിങ്ങൾ കുട്ടികൾക്ക് അതും ഓർമ്മയുണ്ട്. നിങ്ങൾ ഈ സമയത്ത് അവിടേക്ക് പോകാൻ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ബാക്കി ആർക്കും അറിയില്ല. നിങ്ങളെക്കൊണ്ട് തയ്യാറെടുപ്പുകൾ നടത്തിക്കുകയാണ്. ബാക്കി ഈ യുദ്ധം മംഗളകാരിയാണ്. എല്ലാവരുടെയും കണക്ക് വഴക്കുകൾ ഇല്ലാതാകണം. എല്ലാവരും പവിത്രമായി മാറും. അഗ്നിയിലൂടെ സർവവസ്തുക്കളും പാവനമായി മാറും. എങ്ങനെ ബാബയ്ക്ക് ഡ്രാമയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ അറിവുണ്ടോ, അതുപോലെ നിങ്ങൾ അഭിനേതാക്കൾക്കും ഈ ഡ്രാമയുടെ ആദിമധ്യ അന്ത്യത്തെ അറിയാം. അറിയുന്നതിനെ തന്നെയാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം തുറന്നിരിക്കുന്നു. നമ്മൾ മുഴുവൻ വിശ്വത്തെയും സത്യയുഗം മുതൽ കലിയുഗത്തിന്റെ അന്ത്യം വരെയുള്ള മുഴുവൻ കാര്യങ്ങളെയും അറിഞ്ഞിരിക്കുന്നു. ബാക്കി ഒരു മനുഷ്യനും ഇതറിയില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ദൈവീക ഗുണങ്ങളുള്ളവരായിരുന്നു. നമ്മൾ തന്നെയാണ് ആസുരീയ ഗുണങ്ങളുള്ളവരായി മാറിയത്. പിന്നീട് ബാബ വന്ന് ദൈവീക ഗുണങ്ങളുള്ളവരാക്കി മാറ്റുന്നു. ബാബ വരുന്നത് തന്നെ പതീതരെ പാവനമാക്കി മാറ്റുന്നതിനാണ്. ലോകത്തിലുള്ള മറ്റാർക്കും ഇതറിയില്ല. ഈ ദേവീ ദേവതാ വംശത്തിലുള്ളവർ തന്നെയാണ് പൂർണമായി 84 ജന്മങ്ങൾ എടുക്കുന്നത്. പാവനമായിരുന്നവർ പിന്നെ പതീതമായി മാറുന്നു. ഇത് ആരുടെയും ബുദ്ധിയിലില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇത് ജഡചിത്രങ്ങളാണ്. അവരുടെ കൃത്യമായ ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല. അവർ പ്രകൃതിദത്തമായി വെളുത്തവരാണ്. പ്രകൃതി പവിത്രമായതിനാൽ ശരീരവും പവിത്രമായിരിക്കും. ഇവിടെയാണെങ്കിൽ അപവിത്രമാണ്. ഈ വർണ്ണശബളമായ ലോകം സത്യയുഗത്തിൽ ഉണ്ടാകില്ല. കൃഷ്ണനെ ശ്യാമസുന്ദരൻ എന്ന് വിളിക്കുന്നു. സത്യയുഗത്തിൽ സുന്ദരനും കലിയുഗത്തിൽ ശ്യാമനും. സത്യയുഗത്തിൽ നിന്ന് കലിയുഗത്തിലെത്തുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് നമ്പർ 1 മുതൽ എല്ലാം അറിയാം. കൃഷ്ണൻ ഗർഭത്തിലൂടെ ജനിച്ചു, ഉടൻ പേര് വെച്ചു. പേരെന്തായാലും വേണമല്ലോ. നിങ്ങൾ പറയും, കൃഷ്ണന്റെ ആത്മാവ് സത്യയുഗത്തിൽ സുന്ദരനായിരുന്നു, പിന്നീട് കറുത്തതായി മാറി. അതിനാലാണ് കൃഷ്ണനെ ശ്യാമനെന്നും സുന്ദരനെന്നും വിളിക്കുന്നത്. കൃഷ്ണന്റെ ജാതകം ലഭിക്കുക അർത്ഥം മുഴുവൻ വിശ്വത്തിന്റെയും ജാതകം ലഭിക്കുക എന്നാണ്. എത്ര രഹസ്യം നിറഞ്ഞതാണ്! പക്ഷേ ഇത് നിങ്ങൾ മാത്രമാണ് അറിയുന്നത്, ബാക്കി ആർക്കും അറിയില്ല. നിങ്ങൾക്കെല്ലാവർക്കും പുതിയ ലോകത്തിലേക്ക്, പുതിയ വീട്ടിലേക്ക് പോകണം. ആരാണോ നല്ല രീതിയിൽ പഠിപ്പ് പഠിക്കുന്നത്, അവരാണ് പുതിയ ലോകത്തിലേക്ക് പോകുന്നത്. ബാബയാണ് പരിധിയില്ലാത്ത മുഴുവൻ ലോകത്തിന്റെയും അധികാരി, എല്ലാ ആത്മാക്കളുടെയും അച്ഛൻ. അച്ഛനെ ഈ പഠിപ്പിന്റെയും അധികാരി എന്നാണ് വിളിക്കുന്നത്. ഇതിലൊരു ചോദ്യമോ സംശയമോ ചോദിക്കാൻ സാധിക്കില്ല. ഇതിൽ ശാസ്ത്രവാദം ചെയ്യേണ്ട ആവശ്യമില്ല. ഒരേ ഒരു സർവശ്രേഷ്ഠനായ ടീച്ചർ ഇരുന്ന് പഠിപ്പിക്കുകയാണ്. അവർ തന്നെയാണ് സത്യം. സത്യനാരായണന്റെ സത്യമായ കഥ പഠിപ്പിന്റെ രൂപത്തിൽ കേൾപ്പിക്കുകയാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, തന്റെ മുഴുവൻ കണക്ക് വഴക്കുകളെയും സമാപ്തമാക്കി സൈലൻസിന്റെ ലോകത്തിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. ഓർമ്മയുടെ ബലത്തിലൂടെ ആത്മാവിനെ സമ്പൂർണ്ണ പാവനമാക്കി മാറ്റണം. രണ്ട്, ജ്ഞാനസാഗരന്റെ ജ്ഞാനത്തെ സ്വരൂപത്തിലേക്ക് കൊണ്ടുവരണം. വിചാരസാഗരം മന്ഥനം ചെയ്ത് തന്റെ തീരുമാനം സ്വയം എടുക്കണം. സത്യുഗത്തിൽ ശ്രേഷ്ഠ പദവി പ്രാപ്തമാക്കുന്നതിനു വേണ്ടി ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. വരദാനം: ബാബയോടൊപ്പം കഴിഞ്ഞ് ബാബയ്ക്ക് സമാനമാകുന്ന സർവ ആകർഷണങ്ങളുടെയും പ്രഭാവത്തിൽ നിന്ന് മുക്തരായി ഭവിക്കൂ. എവിടെ ബാബയുടെ ഓർമ്മയുണ്ടോ, അർത്ഥം ബാബയുടെ കൂട്ടുണ്ടോ, അവിടെ ദേഹബോധത്തിന്റെ ഉൽപ്പത്തി ഉണ്ടാകുകയില്ല. ബാബയോടൊപ്പം അല്ലെങ്കിൽ കൂടെ കഴിയുന്നവർ ലോകത്തിലെ വികാരി തരംഗം അല്ലെങ്കിൽ ആകർഷണത്തിന്റെ പ്രഭാവത്തിൽ നിന്ന് ദൂരെയാകുന്നു. ഇങ്ങനെ കൂടെ കഴിയുന്നവർ കൂടെ കഴിഞ്ഞ് ബാബയ്ക്ക് സമാനമായി മാറുന്നു. ഏതുപോലെയാണോ ബാബ ഉയർന്നതിലും ഉയർന്നത്, അതുപോലെ കുട്ടികളുടെ സ്ഥിതിയും ഉയർന്നതായി മാറുന്നു. താഴെയുള്ള ഒരു കാര്യത്തിനും അവരിൽ തന്റെ പ്രഭാവമുണ്ടാക്കാൻ സാധിക്കില്ല. ശ്ലോകൻ: മനസ്സും ബുദ്ധിയും നിയന്ത്രണത്തിലാണെങ്കിൽ അശരീരിയാകുന്നത് സഹജമാകും. ഓം ശാന്തി.